ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം.
ഇളം കാറ്റും നിറക്കൂട്ടുകളുടെ ആകാശവും കിളികളുടെ താരാട്ടുപാട്ടും നൽകി ഒരു പുതിയ പ്രഭാതം വിരുന്നെത്തിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ജീവിതത്തിന്റെ അമൂല്യതയെ അനുഭവിച്ചറിയുവാൻ നമുക്ക് പ്രചോദനമേകുന്ന വചനവുമായി നമ്മോട് സംസാരിക്കുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
ജീവിതയാത്രയിൽ പ്രശ്നങ്ങളും ദുഃഖവും വിമർശനങ്ങളും നാം നേരിടുമ്പോൾ പാട്ടുകാരൻ പാടിയതുപോലെ സഹിച്ചവന് അരികിൽ ചെല്ലാം. യേശു നമുക്ക് മാതൃക കാണിച്ചു വച്ചിരിക്കുന്നു എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നാം കൈകാര്യം ചെയ്യണമെന്ന്. ഇതേപ്പറ്റിയാണ് ഇന്നത്തെയും നമ്മുടെ ചിന്താവിഷയം. ഇത് ആത്മീയ യാത്ര. യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച് നമ്മുടെ പാപത്തിനു വേണ്ടി ക്രൂശിൽ തന്നെ ജീവനെ യാഗമായി അർപ്പിച്ചു. മാത്രമല്ല തന്റെ ജീവിതത്തിലൂടെ നാം എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് മാതൃക കാട്ടിത്തന്നു. വേദവസ്തം വായിക്കുന്നത് ചുമ്മാ കുറച്ച് അറിവിന് വേണ്ടിയും എവിടെയും പഠിച്ച് ഒരു ഡിഗ്രി എടുക്കാനും അല്ലെങ്കിൽ കുറച്ച് ഉപദേശങ്ങൾ മനസ്സിലാക്കി വഴക്കുണ്ടാക്കാനും വേണ്ടിയുള്ളതല്ല. പിന്നെയോ നാം എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണം, നിത്യതയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങണം, നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കണം, ഇതൊക്കെ മനസ്സിലാക്കി നാം പ്രവർത്തിക്കുന്നവർ ആയിത്തീരാൻ വേണ്ടിയാണ്. അറിവല്ല, ആയിത്തീരുന്ന അനുഭവം, പ്രായോഗിക ജീവിതം നമ്മുടെ വിശ്വാസം വെളിപ്പെടുത്തണം. അല്ല, ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? ഇതെല്ലാവരും സമ്മതിക്കുന്ന പക്ഷെങ്കിൽ ചോദ്യം എന്റെ പോയി, ഇതൊക്കെ നിങ്ങൾക്കും പറയാം, പക്ഷെങ്കിൽ എങ്ങനെ ഇതൊന്ന് കൈകാര്യം ചെയ്യുവാൻ ജീവിക്കുവാൻ സാധിക്കും? അതുകൊണ്ടാണ് വേദവസ്തം പറയുന്നത് യേശു നമുക്ക് മാതൃക കാണിച്ചിരിക്കുന്നു, അത് നാം പ്രവർത്തിക്കണം മനഃപൂർവ്വമായിട്ട്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിന്റെ സ്വന്തം സഹോദരന്മാരും വീട്ടിൽ ഉള്ളവരും തന്നെ വിശ്വസിക്കുന്നില്ല, അവര് പോലും വിശ്വസിക്കുന്നില്ല. എല്ലാവരും തന്നെ വിമർശിക്കുന്നു, കൂടെ എവരും വിമർശിക്കുന്നു. എവരുടെ പ്രശ്നം എന്തുവാ? യേശു നിമിത്തം സമൂഹം അവരെയും വെറുക്കുന്നു. വല്ലതും കഴിക്കാൻ പോയിരുന്നാൽ, ഒരു സമൂഹത്തിൽ ചെന്നാൽ, എവിടെങ്കിലും ചെന്നാൽ എവരെയും ആൾ കളിയാക്കും. തോണ്ടപ്പെടുന്നടാ ദൈവത്തിന്റെ സഹോദരൻ, എന്നിട്ട് കളിയാക്കാതിരിക്കാം. തോണ്ടപ്പെടുന്നടാ അത്ഭുതം പ്രവർത്തിക്കുന്നവന്റെ ഇളയ പുള്ളി എന്ന് വേണ്ട എന്തുവല്ലാം വിമർശനം. ഈ സ്വന്തം സഹോദരന്മാർ പോലും യേശുവിൽ വിശ്വസിക്കുന്നില്ല. യേശു അവരോട് പറയുന്നു, ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ ആ ഉത്സവത്തിന് വരുന്നില്ല. കൂടാര പെരുന്നാൾ നടക്കുകയാണ് യെരുശലേമിൽ, നിങ്ങൾ പൊക്കോ, എന്റെ സമയം വന്നിട്ടില്ല. ഇത് വായിച്ചിട്ട് ജർമ്മൻ ഫിലോസഫറായ ഷർപ്പൻ ഇപ്രകാരം പറയുന്നു, യേശു പച്ച കള്ളം പറയുന്ന വ്യക്തിയാണ്. കാര്യം എന്തുവാ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് തേണ്ട രഹസ്യമായിട്ട് താൻ ആ ഉത്സവത്തിന് ആ പെരുന്നാളിന് പോയി. യേശുവിനെ വിമർശിക്കുന്ന ആളുകൾ 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല ഇന്നും ഉണ്ട് എന്നാണ് ഇതിന്റെ തെളിവ്. അറിവുള്ളവൻ, ലോക ജ്ഞാനി, തത്വചിന്തകൻ എന്ന് പറഞ്ഞായ ഈ ജർമ്മൻ ഫിലോസഫർ പറയുകയാണ്, യേശുവിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, പുള്ളി കള്ളം പറയുന്ന മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ പറയുന്നത്? പെട്ടെന്ന് പറഞ്ഞേക്കാം, ഇയാൾക്ക് അറിവില്ലാത്തതുകൊണ്ട് ഇയാൾ അങ്ങനെ പറയുന്നത്. കാരണം പറയാം. ഈ വേദഭാഗം വായിച്ചു നോക്കിയാൽ യോഹന്നാൻ എഴുതിയ ഈ സുവിശേഷം മൂലഭാഷ ഗ്രീക്ക് അല്ലെങ്കിൽ യവന ഭാഷയിൽ എന്റെ സമയം വന്നിട്ടില്ല എന്ന് യേശു പറഞ്ഞ ആ വാചകം, ആ വാക്ക് നാം എടുത്ത് പഠിച്ചാൽ യേശു കള്ളം പറഞ്ഞിട്ടില്ല, യേശു അർത്ഥമാക്കിയത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണെന്ന് പെട്ടെന്ന് പിടികിട്ടും. ഞാൻ വിവരിക്കാം. ഇവിടെ എന്റെ സമയം വന്നിട്ടില്ല എന്ന് യേശു പറയുന്നത് ദൈവം നിയോഗിച്ച മണിക്കൂറുകൾ, ആ സമയത്തിന്റെ നീക്കത്തെ, തന്റെ മരണത്തെ പറ്റിയോ എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യത്തെ പറ്റിയോ അല്ല ഇവിടെ യേശു അർത്ഥമാക്കുന്നത്. പിന്നെയോ സമയത്തിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക കാര്യം അതേപ്പറ്റിയാണ് യേശു പറയുന്നത്. ഗ്രീക്കിൽ അല്ലെങ്കിൽ യവന ഭാഷയിൽ സമയത്തിന് രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ക്രോണോസ്, മറ്റേത് കൈറോസ്. ഇവിടെ യോഹനാൻ സുവിശേഷം 7:6 ഉപയോഗിച്ചിരിക്കുന്നത് കൈറോസ് എന്ന ഗ്രീക്ക് വാക്കാണ്. ഇതിന്റെ അർത്ഥം, ഈ വാക്കിന് ഒറ്റ അർത്ഥമുള്ളൂ, ഇത് സമയം എന്ന് അല്ലെങ്കിൽ ടൈം എന്ന് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം, അതായത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന കൈറോസ് എന്ന വാക്കിന്റെ അർത്ഥം ക്രോണോളജിക്കൽ സീക്വൻസിനെ കാണിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ കാലാനക്രമമായ പിന്തുടർച്ചയെ കാണിക്കുന്ന ഒരു വാക്കല്ല ഇത്. പിന്നെയോ സമയത്തിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക സംഗതിയെ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ അളവല്ല, പിന്നെയോ ഗുണം, മേന്മ, അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്കാണ് കൈറോസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇച്ചിരി ലളിതമായി പറഞ്ഞു തുടങ്ങിയാൽ യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്, ഞാനിപ്പോൾ പോകുന്നില്ല, എന്റെ സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകുന്നില്ല എന്നല്ല അർത്ഥം. പിന്നെയോ ആ ഉത്സവത്തിൽ അതിൽ താൻ ചെയ്യേണ്ട, താൻ പ്രവർത്തിക്കേണ്ട, താൻ പറയേണ്ടുന്ന ആ കാര്യം, ആ സമയത്തിൽ താൻ ചെയ്യേണ്ട ആ ഗുണം, ആ പ്രത്യേക സംഗതി ചെയ്യാനുള്ള സമയം വന്നിട്ടില്ല. നിങ്ങൾക്ക് പിടികിട്ട് ഞാരിക്കുന്നു. ജർമ്മൻ ഫിലോസഫർ പറയുന്നു, യേശു കള്ളം പറഞ്ഞു, പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി. കുഴപ്പം യേശുവിന്റെ അല്ല, ഇയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അത്ര മറ്റേ മനസ്സിലാക്കിയാൽ മതിയല്ലോ, യേശു ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് പഠിക്കാം, സമയത്തിന്റെ അളവല്ല പ്രാധാന്യം അർഹിക്കുന്നത്, പിന്നെയോ ആ സമയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പ്രാധാന്യം അർഹിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, സമയം എന്ന വാക്ക് ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കൈറോസ് ആണ്, ക്രോണോസ് അല്ല. ഒരു മാതാവോ പിതാവോ മക്കളുടെ കൂടെ 20 ചെലവഴിച്ചാലും ആ മക്കളുമായിട്ട് പ്രയോജനമുള്ള, സ്നേഹം കാണിക്കുന്ന, കെട്ടിപ്പണിയുന്ന, സഹായിക്കുന്ന, മനസ്സലിവ് കാണിച്ചു കൊടുക്കുന്ന സമയം, പ്രവൃത്തികൾ ആ വർഷങ്ങളിൽ ഇല്ല എങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് പ്രയോജനം? 20 ഞാൻ എൻ്റെ മോനെ വളർത്തി എന്ന് പറയാൻ ആർക്കും കഴിയും? 20 നീണ്ട വർഷങ്ങൾ. എന്നാൽ എന്തുകൊണ്ട് അവൻ തലയിരിഞ്ഞു പോയി? എന്തുകൊണ്ട് അവൻ കയ്പും വൈരാഗ്യം ജീവിക്കുന്നു, അനുസരണക്കെട്ട് കാണിക്കുന്നു, കൊണ്ട് കഞ്ചാവും കള്ളും എല്ലാം തകരാറിലായിരിക്കുന്നു? ഉത്തരം, 20 അതിനുള്ള പ്രാധാന്യം കൊടുക്കേണ്ടത്, പിതാവേ മാതാവേ സ്നേഹിത, നീ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, എങ്ങനെ ആ സമയം നീ നിന്റെ മകന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു? പിടികിട്ടിയല്ലോ. 50 100 ജീവിച്ചിരിക്കുന്നല്ല, പിന്നെയോ ആ ജീവിതത്തിൽ എന്തു നേടിയെടുക്കാൻ കഴിഞ്ഞു, എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്കറിയാം ഒരു മാതാവിനെ, 80 ഭൂമിയിൽ ജീവിച്ചിരുന്നു, അവസാനം അവർ മരിച്ചു. എല്ലാവരും മരിക്കുന്ന പോലെ 1000 ആളുകൾ 80 90 ജീവിച്ച് മരിച്ചിട്ടുണ്ടെന്നാൽ ഈ തള്ളയെപ്പറ്റി പറഞ്ഞാൽ അവരുടെ ജീവിതകാലത്ത് യേശുവിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ ജീവിച്ചു. അനേക വിദ്യാർത്ഥികൾ ദൈവത്തിന് വചനം പഠിക്കുവാൻ പണം കൊടുത്ത് അവരെ സഹായിച്ചു. അനേക സുവിശേഷ വേലക്കാരെ സഹായിച്ചു. അനേക വീടുകൾ കയറിയിറങ്ങി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവരുടെ മരണശേഷമാണ് ആ മാതാവ് ചെയ്ത കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ആളുകൾ മനസ്സിലാക്കിയത്. എത്രയോ പ്രായമുള്ളവർ, ലക്ഷക്കണക്കിന് ആളുകൾ ജീവിച്ച് മരിക്കുന്നു, പക്ഷെങ്കിൽ അവരുടെ ജീവിതം അവർക്ക് വേണ്ടി മാത്രം, പണം ഉണ്ടാക്കണം, വീടുണ്ടാക്കണം, സ്വന്തം പിള്ളേരെ നോക്കണം എന്ന് വേണ്ട, അതേ മറ്റേ മറിച്ചത്. പക്ഷെങ്കിൽ ഈ ഒരു തള്ളയോ അവരുടെ പണവും സാഹചര്യവും എല്ലാം മറ്റുള്ളവരെ കെട്ടിപ്പണിയുവാൻ, സുവിശേഷവിലേക്ക് ആളെ അയക്കുവാൻ, 10,000 യേശുവിന്റെ സ്നേഹത്തെ അറിയുവാൻ അവരുടെ ജീവിതം അവർ ചെലവഴിച്ചു. എത്ര നാൾ ജീവിച്ചു എന്നതല്ല, ആ സമയത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ചില ആളുകളുടെ ആയുസ് 20 വർഷമേ ഉള്ളൂ, 30 വർഷമേ ഉള്ളൂ. പക്ഷെങ്കിൽ ആ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മറ്റുള്ളവർ എന്റെ കാര്യം സ്വന്തം കാര്യം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന 90, 100 വർഷം ജീവിക്കുന്ന ജല ലക്ഷങ്ങളെക്കാട്ടിലും കൂടുതൽ ഈ 30 വയസ്സുകാരൻ ചെയ്തു തീർക്കുന്നു. കാരണം വർഷങ്ങളുടെ ദൈർഘ്യമല്ല, ചുരുങ്ങിയ വർഷമെങ്കിലും അതിൽ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ, അതാണ് കൈറോസ്. യേശു അങ്ങനെയാണ് ജീവിച്ചത്. മറ്റുള്ളവർ വിമർശിക്കുന്നു, കുറ്റം പറയുന്നു, താഴ്ത്തിക്കെട്ടുന്നു, തന്നെ മനസ്സിലാക്കുന്നില്ല. ഇതൊന്നും യേശുവിന് പ്രശ്നമല്ല. യേശു പറയുന്നത് എന്റെ സമയം വന്നിട്ടില്ല. തന്റെ സഹോദരന്മാര് പറയുകയാണ്, അവരെല്ലാം പെരുന്നാളിന് പോവുകയാണ്, കൂടാര പെരുന്നാളിന്. ഏതാണ്ട് 60-70 മൈല് വടക്ക് നിന്ന് തെക്കോട്ട് യാത്രയാണ് യെരുശലേമിലേക്ക്. ഗലീലിൽ നിന്നും യഹൂദയിലേക്ക് യേശു അവരുടെ കൂടെ പോകുന്നില്ല. എല്ലാവർക്കും ചിന്താക്കുഴപ്പമാണ്, എന്തുകൊണ്ട് ഓടിപ്പോണ്ടേ, എല്ലാരും പോകുന്നു. യേശു പോകുന്നില്ല, കാരണം എന്റെ സമയം വന്നിട്ടില്ല. പിതാവിന്റെ ഹിതം ചെയ്യുന്നത്, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നത്, അത് മാത്രമാണ് ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് യേശു കാണിച്ചു തരികയാണ്. എങ്ങനെ നമ്മുടെ ജീവിതം നയിക്കണം, എങ്ങനെ പ്രതികൂലം നേരിടണം, എങ്ങനെ സമയം ഉപയോഗിക്കണം, എങ്ങനെയായിരിക്കണം മറ്റുള്ളവരോടുള്ള നമ്മുടെ പ്രതികരണം, നിത്യതയുടെ വെളിച്ചത്തിൽ എന്റെ സമയം വന്നിട്ടില്ല, ഞാൻ ചെയ്യേണ്ടുന്ന പ്രവൃത്തി എന്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ചെയ്യുന്നത്, എന്റെ ദൈവം എന്തു പറയുന്നു, എന്റെ പിതാവ് എന്തു പറയുന്നു, അത് മാത്രം, അതാണ് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്ക് പഠിക്കാൻ ഒത്തിരിയുണ്ട് സ്നേഹിത. യേശു നമ്മുടെ മാതൃക, നമുക്ക് തന്നെ പിൻപറ്റാം.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 04692619352. മൊബൈൽ നമ്പർ: 944713696. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്: ay.radio@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.